ഗലാത്യർക്കെഴുതിയ ലേഖനം. ഗലാത്യർ അധ്യായം 1. അപ്പൊസ്തലനായ പൗലോസിൽ നിന്നുള്ളത്. അപ്പൊസ്തലനാകാൻ ഞാൻ മനുഷ്യരാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനല്ല, മനുഷ്യരിൽ നിന്നും അയക്കപ്പെട്ടവനുമല്ല. യേശുക്രിസ്തുവും പിതാവായ ദൈവവുമാണ് എന്നെ അപ്പൊസ്തലനാക്കിയെടുത്തത്. ദൈവം ഒരുവനാണ് യേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചത്. ക്രിസ്തുവിൽ എന്നോടൊപ്പമുള്ള എല്ലാ സഹോദരങ്ങളിൽ നിന്നും ആശംസകൾ. ഗലാത്യയിലെ സഭകൾക്കുള്ളതാണ് ഇത്. പിതാവായ ദൈവവും കർത്താവായ യേശുക്രിസ്തുവും നിങ്ങൾക്ക് കൃപയും സമാധാനവും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്കായി യേശു അവനെ തന്നെ കൊടുത്തു. നാം ജീവിക്കുന്ന ദുഷ്ടലോകത്തിൽ നിന്നും മുക്തരാക്കാനാണ് യേശു ഇത് ചെയ്തത്. അതായിരുന്നു പിതാവായ ദൈവത്തിന്റെ അഭീഷ്ടം. മഹത്വം എന്നേക്കും ദൈവത്തിനുള്ളതാകട്ടെ. ആമേൻ. അല്പകാലത്തിന് മുമ്പ് തന്നെ പിന്തുടരുവാൻ ദൈവം നിങ്ങളെ വിളിച്ചു. ക്രിസ്തുവിലൂടെ ആഗതമാകുന്ന അവന്റെ കൃപയിലാണ് അവൻ നിങ്ങളെ വിളിച്ചത്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെപ്പറ്റി അത്ഭുതാധീനനാണ്. നിങ്ങൾ നേരത്തെ തന്നെ പിന്തിരിയുകയും വ്യത്യസ്ത സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ മറ്റൊരു സത്യസുവിശേഷമില്ല. എന്നാൽ ചിലർ നിങ്ങളെ ആകെ ചിന്താക്കുഴപ്പത്തിലാക്കുകയാണ്. അവർ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് സത്യസുവിശേഷം പറഞ്ഞു. അതിനാൽ ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതനോ നിങ്ങളോട് മറ്റൊരു സുവിശേഷം പറഞ്ഞാൽ അവൻ ശപിക്കപ്പെടും. ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വീണ്ടും പറയുന്നു. നിങ്ങൾ നേരത്തെ തന്നെ സുവിശേഷം സ്വീകരിച്ചിരുന്നു. രക്ഷ പ്രാപിക്കാനുള്ള മറ്റൊരു മാർഗം ഒരുവൻ പറയുന്നുവെങ്കിൽ അവൻ ശപിക്കപ്പെടും. എന്നെ സ്വീകരിക്കുവാൻ ജനങ്ങളെ ഒരുക്കുകയാണ് ഞാനെന്നാണോ നിങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്നത്? അല്ല, ദൈവം ഒരുവനെ മാത്രമാണ് ഞാൻ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഞാൻ മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുകയാണോ? ഞാൻ മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ ആഗ്രഹിച്ചു എങ്കിൽ ഞാൻ യേശുക്രിസ്തുവിന്റെ ദാസൻ ആകുന്നില്ല. സഹോദരരെ, ഞാൻ നിങ്ങളെ ഉപദേശിച്ച സുവിശേഷം മാനുഷ്യകൽപ്പിതമല്ല എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് മനുഷ്യരിൽ നിന്നല്ല സുവിശേഷം ലഭിച്ചത്. മനുഷ്യരാരും എന്നെ സുവിശേഷം പഠിപ്പിച്ചിട്ടില്ല. യേശു ക്രിസ്തു എനിക്കത് നൽകി. ഞാൻ ജനങ്ങളോട് പറയേണ്ട സുവിശേഷം അവൻ എന്നെ കാണിച്ചു. എന്റെ പൂർവ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ യഹൂദ മതത്തിലായിരുന്നു. ദൈവത്തിന്റെ സഭയെ ഞാൻ വളരെയേറെ പീഡിപ്പിച്ചു. ഞാൻ സഭയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ യഹൂദ മതത്തിലെ ഒരു നേതാവായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്റെ പ്രായത്തിലുള്ള മറ്റനേക യഹൂദരേക്കാൾ മെച്ചമായി പ്രവർത്തിച്ചു. നമ്മുടെ പൂർവികരുടെ പരമ്പരാഗതമായ ചട്ടങ്ങൾ പിന്തുടരാൻ ഞാൻ മറ്റാരേക്കാളും ശ്രമിച്ചു. എന്നാൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ദൈവത്തിന് എന്നെക്കുറിച്ച് പ്രത്യേകമായ പദ്ധതി ഉണ്ടായിരുന്നു. അതിനാൽ ദൈവം തന്റെ കരുണയാൽ എന്നെ വിളിച്ചു. തന്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുവാൻ ദൈവം ആശിച്ചു. അതിനാൽ ദൈവം തന്റെ മകനെക്കുറിച്ച് എന്നെ പഠിപ്പിച്ചു. ദൈവം എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ഒരു മനുഷ്യനിൽ നിന്നും സഹായമോ ഉപദേശമോ ലഭിച്ചില്ല. യെരൂശലേമിലുള്ള അപ്പോസ്തലരെ കാണുവാൻ ഞാൻ പോയില്ല. ഞാൻ അപ്പോസ്തലനാകും മുൻപേ അവർ അപ്പോസ്തലന്മാരായിരുന്നു. എന്നാൽ പകരമായി ഞാൻ അറേബ്യയിലേക്ക് പോയി. പിന്നീട് ഞാൻ ദമസ്കോസിലേക്ക് മടങ്ങി. 3 വർഷങ്ങൾക്ക് ശേഷം ഞാൻ യെരൂശലേമിലേക്ക് പോയി. ഞാൻ പത്രോസിനെ കാണാൻ ആഗ്രഹിച്ചു. ഞാൻ പത്രോസിനൊപ്പം 15 ദിവസം താമസിച്ചു. യേശുവിന്റെ സഹോദരനായ യാക്കോബിനെ ഒഴിച്ച് മറ്റൊരപ്പോസ്തലനെയും ഞാൻ കണ്ടില്ല. ഞാൻ എഴുതുന്ന ഈ കാര്യങ്ങൾ പൊളിയല്ലെന്ന് ദൈവത്തിനറിയാം. പിന്നീട് സുറിയ കിലിക്യ ഭാഗങ്ങളിലേക്ക് പോയി. യഹൂദ്യയിലെ ക്രൈസ്തവ സഭകൾ എന്നെ നേരത്തെ കണ്ടിട്ടില്ല. അവർ എന്നെക്കുറിച്ച് ഇത് കേട്ടിട്ടേയുള്ളൂ, ഈ മനുഷ്യൻ നമ്മളെ പീഡിപ്പിക്കുന്നവനാണ്. എന്നാൽ ഒരിക്കൽ ഇവൻ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ച അതേ വിശ്വാസം തന്നെ ഇപ്പോൾ ജനങ്ങളോട് പറയുന്നു. ഈ വിശ്വാസികൾ എന്നെ പ്രതി ദൈവത്തെ പുകഴ്ത്തി.